യിരമ്യ പ്രവചനം രണ്ടാം അധ്യായത്തിൽ പ്രവാചകൻ ആരംഭിച്ച ആദ്യത്തെ ദൂതിൽ ദൈവം യഹൂദയെ രണ്ട് കാര്യങ്ങൾക്ക് കുറ്റപ്പെടുത്തുന്നതും ശാസിക്കുന്നതുമാണ് നാം കാണുന്നത്. ആ ജനം യഹോവയെ തള്ളിക്കളഞ്ഞു, തങ്ങൾക്ക് തന്നെ അവർ ദൈവങ്ങളെ ഉണ്ടാക്കി. മൂന്നാം അധ്യായത്തിന്റെ ആദ്യത്തെ അഞ്ച് വാക്യങ്ങളും ഇതേ വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. യഹോവയുടെ ന്യായപ്രമാണ പുസ്തകം ദൈവാലയത്തിലെ ചപ്പുകൂനയ്ക്കിടയിൽ നിന്നും യോശിയാവിന്റെ കാലത്ത് കണ്ടെത്തുന്നതിന് മുൻപ് യിരമ്യാവിന്റെ ശുശ്രൂഷയുടെ ആദ്യത്തെ അഞ്ച് വർഷങ്ങളിൽ നൽകിയ ദൂതുകളാണ് യിരമ്യ പ്രവചനം രണ്ട് മുതൽ ആറ് വരെയുള്ള അധ്യായങ്ങളിൽ നാം കാണുന്നത്. ഈ സമയത്ത് യിരമ്യാവിനെ പോലെ തന്നെ ഒരു ചെറുപ്പക്കാരനായിരുന്ന യോശിയ രാജാവ് ദൈവത്തെ അന്വേഷിക്കുകയും രാജ്യത്ത് പലവിധമായ നവീകരണങ്ങൾ നടപ്പാക്കുകയും ചെയ്യുകയായിരുന്നു. പ്രധാനമായും യഹൂദയിലെ വിഗ്രഹസേവ നീക്കുവാനുള്ള ശ്രമത്തിലായിരുന്നു യോശിയാവ്. രാജ്യം ജീവനുള്ള ദൈവത്തെ തള്ളിക്കളഞ്ഞ് വിഗ്രഹങ്ങളെ ആരാധിക്കുവാനായി തങ്ങളെ തന്നെ വിറ്റിരുന്നു. ചെറുപ്പക്കാരായ രാജാവിന്റെയും പ്രവാചകന്റെയും ഒരുമിച്ചുള്ള പ്രവർത്തനം എത്ര വലിയൊരു മാറ്റമാണ് രാജ്യത്തുണ്ടാക്കിയത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. യഹൂദ വിഗ്രഹസേവയിലേക്ക് പോയി, കാരണം എളുപ്പമുള്ളതും മനുഷ്യർക്കൊക്കെ ഇഷ്ടമുള്ളതുമായ മാർഗം അതായിരുന്നു. ഒരു പിടിച്ചുകെട്ടുമില്ലാതെ ജീവിക്കുവാൻ ആണല്ലോ മനുഷ്യർക്കൊക്കെ താല്പര്യം. എന്നാലും അവരുടെ ജീവിത നിഷ്ഠകളെ അത് തകർക്കുകയും ധാർമ്മികമായി ആകെ അധപ്പതിച്ച ഒരവസ്ഥയിൽ അവരെ കൊണ്ടെത്തിക്കുകയും ചെയ്തു. ജീവനുള്ള ദൈവത്തിൽ നിന്നും അകലുന്നത് ഒരിക്കലും നന്മയ്ക്കാകില്ല എന്നോർക്കണം. മൂന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. ഒരു പുരുഷൻ തന്റെ ഭാര്യയെ ഉപേക്ഷിക്കുകയും അവൾ അവനെ വിട്ടുപോയി മറ്റൊരു പുരുഷന് ഭാര്യയായി തീരുകയും ചെയ്ത ശേഷം അവൻ അവളുടെ അടുക്കൽ വീണ്ടും ചെല്ലുമോ? അങ്ങനെയുള്ള ദേശം മലിനമായി പോകയില്ലയോ? നീയോ പല ജാരന്മാരുമായി പരസംഗം ചെയ്തിരിക്കുന്നു, എന്നിട്ടും എന്റെ അടുക്കൽ മടങ്ങി വരുവാൻ നീ വിചാരിക്കുന്നുവോ എന്ന് യഹോവയുടെ അരുളപ്പാട്. യഹൂദയുടെ ആത്മീക അവസ്ഥ എത്ര മോശപ്പെട്ടതാകുന്നു എന്ന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളിൽ നിന്നും വ്യക്തമാണല്ലോ. അവർ താണു പോകാവുന്നതിൽ അതിന്റെ പരമാവധി താണു കഴിഞ്ഞു. ഭയങ്കരമായ അസാന്മാർഗികത്വമാകുന്നു ദേശത്ത് കാണുന്നത്. അവൾ വേശ്യാവൃത്തി ചെയ്തു, എന്നിട്ടും ദൈവം അവളെ മടങ്ങി വരുവാൻ വിളിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാം വാക്യത്തിൽ നാം കാണുന്നു, മൊട്ടക്കുന്നുകളിലേക്ക് തലപൊക്കി നോക്കുക, നീ പരസംഗം ചെയ്യാത്ത സ്ഥലം ഏതുള്ളൂ? മരുഭൂമിയിൽ അരാബ്യർ എന്ന പോലെ നീ വഴികളിൽ അവർക്കായി പതിയിരുന്നു. നിന്റെ പരസംഗത്താലും വഷളത്വത്താലും ദേശത്തെ മലിനമാക്കിയിരിക്കുന്നു. ഒരു ചെറിയ ബിംബത്തെ ഉണ്ടാക്കി അതിന്റെ മുൻപിൽ പൂജ കഴിക്കുന്നതല്ല യഥാർത്ഥത്തിൽ വിഗ്രഹാരാധന. ഒരു വ്യക്തി തന്നെ തന്നെ ഏതൊരു കാര്യത്തിനായി വിറ്റിരിക്കുന്നുവോ അതാണ് വിഗ്രഹാരാധന. അത്യാഗ്രഹത്തെ വിഗ്രഹാരാധന എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ കാരണം, ഒരു മനുഷ്യൻ അത്യാഗ്രഹത്തോടെ എന്തിനെങ്കിലും വേണ്ടി ശ്രമിക്കുമ്പോൾ അയാൾ തന്റെ സമയവും ശക്തിയും എല്ലാം അതിനായി നൽകുന്നു. അയാൾ അതിനായി തന്നെ തന്നെ മുഴുവനായി സമർപ്പിച്ചിരിക്കുന്ന സ്ഥിതിയാകുന്നു. ഈ അന്ത്യകാലത്ത് വലിയ പങ്കാളുകളും പാപത്തിനായി തങ്ങളെ വിറ്റിരിക്കുകയാണ്. പാപം ചെയ്യുവാൻ അവർ ചെലവഴിക്കുന്ന സമയവും സമ്പത്തും ശക്തിയും വളരെയാണ്. എന്നാൽ ഓർക്കുക, ജീവനുള്ള ദൈവത്തിൽ നിന്നും മനുഷ്യൻ തിരിയുന്ന നിമിഷം അവൻ മറ്റെന്തെങ്കിലുമൊക്കെയാണ് ചെയ്യുവാൻ തിരിയുന്നത്. അതായത്, താൻ തനിക്കായി തന്നെ ഉണ്ടാക്കിയ എന്തെങ്കിലുമൊക്കെയാണ്. അത് അവന്റെ ദൈവമാണ്. അവന്റെ വിഗ്രഹം അതവനെ നശിപ്പിക്കും. വിഗ്രഹാരാധനയുടെ പ്രകൃതിയെക്കുറിച്ചും സത്യദൈവത്തെ ആരാധിക്കുന്നതിനെക്കുറിച്ചും ഭക്തനായ ഒരു മനുഷ്യൻ വിവരിച്ചത് ഞാനൊന്ന് രേഖപ്പെടുത്താം. തന്റെ സ്വന്തം രൂപകൽപ്പനയിൽ ഒരു മനുഷ്യൻ ഒരു ദൈവത്തെ ഉണ്ടാക്കുമ്പോൾ അവൻ തന്നെ പോലെയുള്ള തന്റെ അപൂർണതകളുടെ ഒരു വലിയ പതിപ്പാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിലുപരി ഈ മനുഷ്യൻ തനിക്കായി തന്നെ ഉണ്ടാക്കുന്ന ദൈവം തന്റെ പ്രകൃതിക്കനുസരണമായത് മനുഷ്യനിൽ നിന്നും ആവശ്യപ്പെടും. പല മതങ്ങളിലും ഇത് വ്യക്തമായി കാണുവാൻ സാധിക്കും. തങ്ങളുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് ചേരാത്തതൊന്നും തങ്ങളിൽ നിന്നും ആവശ്യപ്പെടാത്ത ദൈവത്തെയാകുന്നു എല്ലാവർക്കും ഇഷ്ടം. അതാണ് അന്വേഷിക്കുന്നത്. സത്യദൈവം മനുഷ്യനെ വിളിക്കുന്നത് വിശുദ്ധിയുടെ ദൈവത്തിന്റെ വിളിയാകുന്നു, നിർമ്മലതയുടെ ദൈവത്തിന്റെ വിളി, സ്നേഹത്തിന്റെ ദൈവത്തിന്റെ വിളി. അതെ, തന്റെ മക്കൾ തന്റെ നിലവാരത്തിലേക്ക് ഉയർന്നു വരുന്നതിനുള്ള വിളി. മനുഷ്യന്റെ വഷളായ പ്രകൃതത്തോട് അനുരഞ്ജനപ്പെടുന്നവനല്ല സത്യദൈവം. അശുദ്ധിയും ദുഷ്ടതയും നിറഞ്ഞ മനുഷ്യന്റെ ആഗ്രഹങ്ങളെ ദൈവം അനുവദിച്ചു കൊടുക്കില്ല. കാരണം അത് മനുഷ്യന് തന്നെ ദോഷമാണ്. ദൈവത്തിന്റെ വിശുദ്ധിയുടെ ആ ഉയരങ്ങളിൽ എത്തുന്നതുവരെയും ദൈവം മനുഷ്യനെ ഉയരങ്ങളിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യവർഗത്തെ ദൈവം വിളിക്കുന്നത് എപ്പോഴും ഒന്നാമത് നിർമ്മലതയിലേക്ക്, പിന്നീട് സമാധാനത്തിലേക്ക്, ഒന്നാമത് വിശുദ്ധിയിലേക്ക്, പിന്നീട് സന്തോഷത്തിലേക്ക്, ആദ്യം നീതിയിലേക്ക്, പിന്നീട് ആനന്ദത്തിലേക്ക് ദൈവം മനുഷ്യനെ വിളിക്കുകയാണ്. യിരെമ്യാവിന്റെ തലമുറയിലെ യഹൂദാ മക്കൾ മുഴുഹൃദയത്തോടെ വിഗ്രഹാരാധനയിലേക്ക് പോയി എന്നും അതുമൂലം ദേശത്ത് തികഞ്ഞ അസാന്മാർഗികത്വമാകുന്നു നടമാടുന്നതെന്നും ദൈവം പറഞ്ഞു. മൊട്ടക്കുന്നുകളിലേക്ക് തലപൊക്കി നോക്കുക എന്ന് ദൈവം പറയുമ്പോൾ ആ സ്ഥലങ്ങൾ എത്രമാത്രം അസാന്മാർഗികമായി വഷളായിരിക്കുന്നു എന്ന് താങ്കൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ച് ആരാധിക്കുവാൻ പണിതിരുന്ന പൂജാസ്ഥലങ്ങളെ മൊട്ടക്കുന്നുകൾ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. അവിടെ അരങ്ങേറാത്ത അന്യായം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. യഹൂദ വളരെയധികം വീണുപോയിരുന്നു. മൂന്നാം വാക്യം നോക്കിക്കാട്ട്. അതുകൊണ്ട് മഴ നിന്നുപോയി, പിന്മഴ പെയ്തതുമില്ല, എന്നിട്ടും നീ വേശിയുടെ നെറ്റി കാണിച്ച് നാണിക്കാതെ ഇരിക്കുന്നു. ദേശത്തും മഴ പെയ്യിക്കാതെ താൻ അവരെ ശിക്ഷിക്കുവാൻ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് ദൈവം അവരോട് പറയുന്നു. ഇന്നും ആ ദേശം വരണ്ട ദേശമാകുന്നു. എണ്ണയേക്കാളേറെ അവരുടെ ആവശ്യം ശുദ്ധജലമാകുന്നു. ഇസ്രായേൽ ജനം ദൈവത്തിന്റെ അനുഗ്രഹത്തോടെ ഇസ്രായേലിലേക്ക് വരുമ്പോൾ അവർക്കവിടെ ആവശ്യമായ ജലം മുഴുവൻ ലഭിക്കുന്നതായിരിക്കും. ദൈവം അത് പറഞ്ഞിരിക്കുന്നു. അവൻ അവർക്ക് അത് നൽകും. ദേശത്തെ തങ്കലേക്ക് കൊണ്ടുവരുവാൻ ദൈവം പിടിച്ചു കുലുക്കുന്ന ഓരോ സംഭവങ്ങളും നാം കാണുന്നു. ഭൂമി കുലുക്കങ്ങളും സുനാമിയും കൊടുങ്കാറ്റും എല്ലാം നാം കൂടുതലായി കൂടുതലായി അനുഭവിക്കുന്നു. ഇതൊന്നും മനുഷ്യനെ ഉണർത്തില്ല എന്നതാണ് വിചിത്രം. തുടർന്ന് യിരെമ്യാവിന്റെ രണ്ടാമത്തെ ദൂതിലേക്കാണ് നാം വരുന്നത്. അതായത് മൂന്നാം അധ്യായത്തിന്റെ ആറാം വാക്യത്തിൽ ആരംഭിച്ച് ആറാം അധ്യായം വരെ നീണ്ടുകിടക്കുന്നു. ഈ ദൂതിൽ ദൈവം തന്റെ ജനം പിന്മാറിപ്പോയതിനെ കുറ്റപ്പെടുത്തുന്നതാണ് കാണുന്നത്. ഈ അധ്യായത്തിൽ പിന്മാറ്റം എന്ന പദം 7 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നു. ഈ പുസ്തകത്തിൽ ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നതായി നാം കാണുന്നു. യിരെമ്യാവും ഹോശയാവും ആകുന്നു ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്, പിന്മാറ്റം എന്നുള്ള പദം. പിന്മാറ്റം എന്നതുകൊണ്ട് പുറകോട്ട് മാറിപ്പോകുക എന്നർത്ഥമല്ല. പ്രധാനമായും ഇതിന്റെ നല്ല ഒരു ചിത്രമാണ് ഹോശയ പ്രവചനം 4:16 നാം കാണുന്നത്. അവിടെ നാം വായിക്കുന്നു, ഇസ്രായേൽ ദുശാട്ട്യമുള്ള പശുക്കിടാവിനെ പോലെ. ഈ ദുശാട്ട്യമുള്ള പശുക്കിടാവ് എന്താകുന്നു എന്ന് താങ്കൾക്കറിയാമോ? തള്ളയുടെ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കിടാവിനെ അവിടെ നിന്നും മാറ്റുവാൻ താങ്കൾ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും മാറ്റുവാൻ ശ്രമിക്കുന്നത് കണ്ടിട്ടെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ. ഞാനിത് പലപ്പോഴും നോക്കി നിന്നിട്ടുണ്ട്. ഈ കിടാവ് അതിന്റെ കൈകൾ രണ്ടും നേരെയാക്കും, ഒരല്പം പോലും മടക്കാതെ നേരെയാക്കി തനിക്കുള്ള ബലം മുഴുവൻ എടുത്ത് പുറകോട്ട് ഒരു പിടിയാണ്. അതിന്റെ കൈകൾ മടങ്ങാത്ത വടി പോലിരിക്കും. ഈ കുഞ്ഞു കിടാവ് പുറകോട്ട് ബലം പിടിക്കുന്നത് കണ്ടാൽ അത്ഭുതം തോന്നും. കഴുത്തിൽ ഒരു കയറ് കെട്ടി അതിനെ വലിച്ചാൽ അത് താങ്കളെയും കൊണ്ട് പുറകോട്ട് 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 പോകും. ഒരു ഇഞ്ച് വിട്ടു തരാത്ത മനോഭാവം, അല്പം പോലും അയഞ്ഞു തരില്ല എന്ന് മാത്രമല്ല, എത്രയും പുറകോട്ട് വലിക്കാമോ അത്രയ്ക്ക് ശക്തി എടുത്ത് പുറകോട്ട് വലിക്കും. പിന്മാറ്റത്തിന് ദൈവം നൽകുന്ന ചിത്രം അതത്രേ. അങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുക, കൈ രണ്ടും വടി പോലെ പിടിച്ച് പുറകോട്ടുള്ള ഒരു പിടുത്തം. പിന്മാറ്റം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വഴികളിൽ വരാനുള്ള മടിയാണ്. അവൻ പറയുന്നത് ശ്രദ്ധിക്കുവാനുള്ള മനസ്സില്ലായ്മയാണ്. നമ്മുടെ നന്മയ്ക്കായി അവൻ പറയുന്ന, അവൻ കാണിച്ചു തരുന്ന കാര്യങ്ങൾ അംഗീകരിക്കുവാനോ അനുസരിക്കുവാനോ മനസ്സില്ലാത്ത മനുഷ്യന്റെ പ്രകൃതം. മറ്റുള്ളവരോട് കൈപ്പായിരിക്കാതെ ക്ഷമിക്കുവാനുള്ള ദൈവത്തിന്റെ ആലോചന, തെറ്റായ വഴികളിൽ പോകാതെ ശരി തിരഞ്ഞെടുക്കുവാനുള്ള ദൈവത്തിന്റെ ആഹ്വാനം, കഷ്ടങ്ങളിൽ കൂടി പോകുമ്പോൾ കുറുക്കുവഴികളെടുത്ത് പ്രശ്നപരിഹാരത്തിനായി ശ്രമിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ള നിർദ്ദേശം ഒക്കെ തള്ളിക്കളയുന്നത് പിന്മാറ്റം കൊണ്ടാണ്. ഈ പറയുന്നവർ ഭക്തി നടിച്ച് ഭക്തരായി എല്ലാ ആത്മീക കാര്യങ്ങളിലും ഇടപെട്ടു എന്ന് വന്നേക്കാം. എന്നാൽ അവർ പിന്മാറ്റത്തിലാണ്. ഈ ദുശാട്ട്യമുള്ള കിടാവിനെ പോലെ നമ്മുടെ താൽപ്പര്യങ്ങളെ ദൈവഹിതത്തിന് മുകളിൽ വയ്ക്കുമ്പോൾ നാം മുൻപോട്ടല്ല പോകുന്നത്, പുറകോട്ട് പുറകോട്ടായിരിക്കും. ആത്മീകമായി മാത്രമല്ല മറ്റെല്ലാ രംഗത്തും ദൈവത്തിനും അവന്റെ ഹിതത്തിനും എതിരായി നിന്നാൽ നാം അവനിൽ നിന്നും അകന്നകന്നു പോകുകയുള്ളൂ. 6 വാക്യം, യോശിയ രാജാവിന്റെ കാലത്ത് യഹോവ എന്നോട് അരുളിച്ചെയ്തത്, വിശ്വാസത്യാഗിനിയായ ഇസ്രായേൽ ചെയ്തിരിക്കുന്നത് നീ കണ്ടുവോ? അവൾ ഉയരമുള്ള എല്ലാ മലമുകളിലും എല്ലാ പച്ചമരത്തിന് കീഴിലും ചെന്ന് അവിടെ പരസംഗം ചെയ്തു. അടിമത്തത്തിലേക്ക് പോയ തന്റെ സഹോദരി ഇസ്രായേൽ രാഷ്ട്രത്തിൽ നിന്നും ഒരു പാഠം പഠിക്കുവാൻ ദൈവം യഹൂദയോട് പറയുകയാണ്. ഇന്ന് യഹൂദ ചെയ്യുന്നത് ഇസ്രായേൽ പണ്ട് ചെയ്തിരുന്നതുപോലെ തന്നെയാണ്. ദുശാഠ്യമുള്ള ഒരു പശുക്കിടാവിനെ പോലെ ഇസ്രായേൽ പിന്മാറ്റത്തിലേക്ക് പോയി എന്നാണ് പ്രവാചകനിലൂടെ ദൈവം യഹൂദയോട് പറയുന്നത്. എന്നാൽ ദൈവം ഇസ്രായേലിനെ തങ്കലേക്ക് മടക്കിക്കൊണ്ടു വരുവാൻ പരിശ്രമിച്ചു. എന്നാൽ അവർ വരുന്ന മനോഭാവം കാണിച്ചില്ല. അത് കാരണം അവരെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോയി. ഇസ്രായേലിന് സംഭവിച്ചത് വാസ്തവത്തിൽ യഹൂദയ്ക്കൊരു പാഠമായും മുന്നറിയിപ്പായും ഇരിക്കേണ്ടതാണ്. 3 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ ദൈവം പറഞ്ഞത്, നിങ്ങൾ എന്റെ അടുത്തേക്ക് മടങ്ങി വരിക എന്നത്രേ. അവൻ പറഞ്ഞു, നീ പരസംഗം ചെയ്തു എങ്കിലും നീ എന്റേതാണ്, എന്റെ അടുത്തേക്ക് മടങ്ങി വന്നാൽ ഞാൻ നിന്നെ സ്വീകരിക്കും. അതുകൊണ്ടാണ് ഏത് മുടിയനായ പുത്രനും ഏത് മുടിയനായ പുത്രിയും ഏത് മുടിയരായ കുടുംബവും സഭയും രാഷ്ട്രവും എപ്പോൾ വേണമെങ്കിലും ദൈവത്തിങ്കിലേക്ക് വരുവാൻ കഴിയുന്ന ഒരവസ്ഥയിൽ ദൈവം വെച്ചിരിക്കുന്നത്. ദൈവം നമ്മെ വീണ്ടും സ്വീകരിക്കും. അവൻ തിരികെ വന്നപ്പോൾ പിതാവിങ്കൽ നിന്നും അടിയും ഇടിയും ചതയും ഒന്നും അല്ല ലഭിച്ചത്. അവൻ ദൂരദേശത്തായിരുന്നപ്പോൾ അതൊക്കെ ലഭിച്ചു. അപ്പന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ അവന് ലഭിച്ചത് ചുംബനമായിരുന്നു. ദൂരദേശത്ത് അവൻ പട്ടിണി കിടക്കുകയായിരുന്നു. എന്നാൽ അപ്പന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ വലിയ വിരുന്നാണ് ലഭിച്ചത്. ദൂരദേശത്തെ അനുഭവം ഉണ്ടാകാതിരിക്കുന്നതിനാണ് ദൈവഹിതത്തിൽ നിന്നും മാറിപ്പോകരുതെന്ന് ഉപദേശിക്കുന്നത്. ദൈവം വീണ്ടും നമ്മെ സ്വീകരിക്കും. എന്നാൽ ദൂരദേശത്ത് വെച്ച് ലഭിക്കുന്ന മുറിവുകൾ ഉണങ്ങിയാലും പാടുകൾ കാണും കേട്ടോ. ആ പാടുകൾ താങ്കളുടെ ജീവിതത്തെ പിന്നെയും പിന്നെയും ദുഃഖപൂർണമാക്കും. എന്നാൽ ഇസ്രായേൽ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നില്ല എന്ന് നാം വായിക്കുന്നു. അവർ വിഗ്രഹാരാധനയിലേക്ക് താണുപോയി. അങ്ങനെ ദൈവം അവരെ അടിമത്തത്തിലേക്ക് അയച്ചു. ഇപ്പോൾ ദൈവം യഹൂദയോട് പറയുന്നത് ഇത് നിങ്ങൾക്കൊരു പാഠമായിരിക്കട്ടെ എന്നാണ്. 7 വാക്യം നോക്കി കേട്ടോ, 3:7, ഇതൊക്കെയും ചെയ്ത ശേഷം അവൾ എന്റെ അടുക്കൽ മടങ്ങി വരുമെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ അവൾ മടങ്ങി വന്നില്ല. വിശ്വാസപാതകിയായ യഹൂദ എന്ന അവളുടെ സഹോദരി അത് കണ്ടു. ദൈവം പറയുന്നത് ഇസ്രായേൽ തങ്ങളേക്ക് തിരിഞ്ഞു വരുവാൻ താൻ അവൾക്ക് ഒരു അവസരം നൽകി. അങ്ങനെ വന്നിരുന്നെങ്കിൽ താൻ അവരെ വീണ്ടും സ്വീകരിച്ചേനേയും. എന്നാൽ അവൾ മടങ്ങി വന്നില്ല. അവളുടെ അനുസരണം കെട്ട സഹോദരി യഹൂദ അത് കണ്ടു. യഹൂദയുടെ പാപം ഇപ്പോൾ ഇരട്ടിച്ചിരിക്കുകയാണ്. വടക്കേ 10 ഗോത്രങ്ങളായ ഇസ്രായേലിന് വരുവാൻ പോകുന്നതിനേക്കാൾ ഭയങ്കരമായിരിക്കും തെക്കേ 2 ഗോത്രങ്ങളായ യഹൂദയ്ക്ക് വരുവാൻ പോകുന്ന ന്യായവിധി. അതിന്റെ കാരണവും വ്യക്തമാണ്. ഇസ്രായേൽ പാപം ചെയ്തപ്പോൾ ദൈവം അവരോട് എങ്ങനെയാണ് ഇടപെട്ടതെന്ന് യഹൂദ കണ്ടിട്ടും മനം തിരിയാതിരുന്നത് അവർക്ക് കൂടുതൽ ശിക്ഷ കൊടുത്തു. എത്ര നല്ല നല്ല അവസരങ്ങൾ ലഭിച്ചിട്ടുള്ള സമൂഹമാണ് നമ്മുടേത്. ലോകത്തിൽ മറ്റാരേക്കാളും മുൻപ് രക്ഷയുടെ സുവിശേഷം കേൾക്കുവാൻ അവസരം ലഭിച്ച കൂട്ടം. എത്രയെത്ര അനുഗ്രഹിക്കപ്പെട്ട പാരമ്പര്യം. എന്നാൽ ഇന്ന് ആർക്കാണ് ദൈവവചനത്തോട് താല്പര്യം? ആർക്കും വായിക്കുവാൻ പോലും സമയമില്ല. അറിഞ്ഞിട്ട് വേണ്ടേ അനുസരിക്കുവാൻ? താൻ നമുക്ക് തന്നിട്ടുള്ള സാധ്യതകളുടെ വെളിച്ചത്തിൽ ആയിരിക്കും ദൈവം നമ്മെ ന്യായം വിധിക്കുന്നത്. 9 വാക്യം, മനോലഘുത്വത്തോടെ ചെയ്ത അവളുടെ പരസംഗം ഹേതുവായി ദേശം മലിനമായിപ്പോയി. കല്ലിനോടും മരത്തോടും അവൾ വ്യഭിചാരം ചെയ്തു. കല്ലുകൊണ്ടും മരം കൊണ്ടും അതുപോലെ അവർ കണ്ടതുകൊണ്ടൊക്കെ ബിംബങ്ങളുണ്ടാക്കി. 10 വാക്യത്തിൽ നാം വായിക്കുന്നത്, ഇതെല്ലാമായിട്ടും വിശ്വാസപാതകിയായ സഹോദരി യഹൂദ കപടമായിട്ടല്ലാതെ പൂർണ്ണ ഹൃദയത്തോടെ എന്റെ അടുക്കലേക്ക് മടങ്ങി വന്നിട്ടില്ല എന്ന യഹോവയുടെ അരുളപ്പാട്. യോശിയ രാജാവിന്റെ കാലത്തെ ഉണർവ് തീർച്ചയായും ഒരു ഉണർവ് തന്നെ ആയിരുന്നു എന്നതിൽ 2 പക്ഷമില്ല. അനേകർ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. എന്നാൽ അത് വളരെ പ്രസിദ്ധമായിരുന്നതിനാൽ അനേകർക്കും ഉപരിപ്ലവമായി ദൈവത്തിങ്കിലേക്കുള്ള ഒരു മടങ്ങിവരവ് മാത്രമേ ഉണ്ടായുള്ളൂ. യഹൂദ രാഷ്ട്രത്തിന് മൊത്തത്തിലും പുറമെയുള്ള ഒരു മാറ്റം മാത്രമായിരുന്നു. ഇന്ന് അനേക സ്ഥലങ്ങളിലും ദൈവവചനത്തോടുള്ള വർദ്ധിച്ച ഒരു താല്പര്യവും സുവിശേഷീകരണത്തിലൊരു മുന്നേറ്റവും ഒക്കെ നാം കാണുന്നുണ്ട്. ആത്മീക കാര്യങ്ങളിൽ അനേകർക്കും താല്പര്യമുണ്ട്. എന്നാൽ നാം ഇതിനെ ആത്മീക ഉണർവ് എന്ന് വിചാരിക്കരുത്. ഉണർവുണ്ടാകുമ്പോൾ എല്ലാം വ്യത്യസ്തപ്പെടും. ആളുകളിൽ വിശുദ്ധിക്ക് വേണ്ടിയുള്ള വർദ്ധിച്ച താല്പര്യവും പുറത്തുള്ള ലോകത്തിന് സഭ ഒരു വലിയ അനുഗ്രഹവുമായിരിക്കും. ഇന്ന് പലയിടത്തും വളരെ ആള് കൂടുന്നുണ്ട്. അത് ആള് കൂട്ടുവാൻ കാട്ടിക്കൂട്ടുന്ന വിദ്യകൾ കൊണ്ടും ആകാവുന്നതാണ്. ഇന്ന് മനുഷ്യർക്ക് വിനോദത്തോടുള്ള താല്പര്യം വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ കൂട്ടങ്ങൾ ഉണ്ടാകുവാൻ ആത്മീയ ശുശ്രൂഷ വിനോദമായി തിരിച്ചുവിടാറുണ്ട്. ഇതൊന്നും ഉണർവല്ല എന്ന കാര്യം ഓർക്കണം. 11-ാം വാക്യം, വിശ്വാസത്യാഗിനിയായ ഇസ്രായേൽ വിശ്വാസപാതകിയായ യഹൂദയേക്കാൾ നീതിയുള്ളവളെന്ന് യഹോവ എന്നോട് അരുളി ചെയ്തു. യഹൂദയുടെ പാപം ഇസ്രായേലിന്റെ പാപത്തെക്കാൾ മോശമാണെന്ന് ദൈവം വ്യക്തമാക്കുകയാണ്. തെക്കേ ഗോത്രങ്ങൾക്കുണ്ടായിരുന്ന അതേ അവസരം വടക്കേ ഗോത്രങ്ങൾക്കും ലഭിച്ചില്ല. വടക്കേ രാജ്യത്തിന് ദൈവം നൽകിയ ദൈവാലയമോ ദൈവവചനത്തിന്റെ പതിപ്പോ ഉണ്ടായിരുന്നില്ല. ആയതിനാൽ യഹൂദയുടെ മേൽ വരുന്ന ന്യായവിധി വലുതായിരിക്കും എന്ന് ദൈവം അവരോട് പറയുകയാണ്. 12-ാം വാക്യത്തിൽ യഹോവ എന്നോട് അരുളി ചെയ്തു, നീ ചെന്ന് വടക്കോട്ട് നോക്കി ഈ വചനങ്ങളെ വിളിച്ചു പറക, വിശ്വാസത്യാഗിനിയായ ഇസ്രായേലെ മടങ്ങി വരിക എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളോട് കോപം കാണിക്കുകയില്ല, ഞാൻ കരുണയുള്ളവൻ, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇന്ന് ദൈവം വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിനോട് പറയുന്നത് അവർ തങ്ങളിലേക്ക് തിരിയുമെങ്കിൽ താൻ അവരെ വീണ്ടും ദേശത്തേക്ക് കൊണ്ടുവരുമെന്നാണ്. ദൈവം എത്ര കൃപാലു ആകുന്നു, അവിടുന്ന് എത്ര ഉന്നതനാകുന്നു. 13-ാം വാക്യം, നിന്റെ ദൈവമായ യഹോവയോട് നീ ദ്രോഹം ചെയ്തു, പച്ചമരത്തിൻ കീഴിലൊക്കെയും അന്യന്മാരോട് ദുർമാർഗമായി നടന്നതും എന്റെ വാക്ക് കേട്ടനുസരിക്കാതെ ഇരുന്നതുമായ നിന്റെ അകൃത്യം സമ്മതിക്കുക മാത്രം ചെയ്യുക എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇന്ന് മനുഷ്യരിലൊക്കെ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് തെറ്റ് അംഗീകരിച്ച് ഏറ്റുപറയുവാൻ മനസ്സില്ലാത്തതാണ്. പാപം ഏറ്റുപറയുന്ന മനോഭാവം ഇന്ന് ഒട്ടുമുക്കാലും ആത്മീയ ശുശ്രൂഷകളിൽ നിന്നും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ ഈ സമൃദ്ധിയുടെ സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ ഒരു വലിയ പ്രശ്നം ഇത് തന്നെയാണ്. പാപം ഏറ്റുപറഞ്ഞ് ദൈവമായി നിരപ്പ് പ്രാപിക്കുന്ന അവസ്ഥയെക്കുറിച്ച് മിണ്ടുകയേയില്ല. ഏതെങ്കിലും ഒരു പ്രാർത്ഥന ചൊല്ലിയപ്പോൾ ദൈവം അവരെ ഭൗമികമായി അനുഗ്രഹിച്ചതും തങ്ങൾക്ക് ജോലി ലഭിച്ചതും രോഗം മാറിയതും സ്വത്ത് വാങ്ങിയതും കോടീശ്വരനായതും അങ്ങനെ പോകുന്നു ആ ലിസ്റ്റ്. പാപം ഏറ്റുപറഞ്ഞപ്പോൾ ദൈവം രക്ഷിച്ചതിനെക്കുറിച്ച് മിണ്ടുകയില്ല. അതെ സുഹൃത്തെ, നാം നമ്മുടെ പാപം ഏറ്റുപറയേണ്ടതുണ്ട്. ദൈവം വെച്ചിട്ടുള്ള പ്രമാണത്തിൽ വരാത്തിടത്തോളം ദൈവത്തിന് നമ്മെ അംഗീകരിക്കുവാനോ അനുഗ്രഹിക്കുവാനോ കഴിയില്ല. അങ്ങനെ അംഗീകരിക്കുന്നതിനാൽ ദൈവം ദൈവമല്ലാതായിത്തീരുകയാണ്. പ്രിയ സുഹൃത്തെ, താങ്കൾ ഒരു ദൈവവൈതലാകുന്നു എന്ന് ഉറപ്പ് താങ്കൾക്കുണ്ടോ? അങ്ങനെ പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഒരുപക്ഷെ താങ്കൾ പറഞ്ഞേക്കാൻ താങ്കൾ ക്രിസ്തുവിനെ ആശ്രയിക്കുന്നു എന്ന്. എന്തിനായിട്ടാണ് അവനെ ആശ്രയിക്കുന്നത്? താങ്കളുടെ രക്ഷകനായി അവനിൽ വിശ്വസിക്കുന്നു എന്നാണോ? അത് കേൾക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. താങ്കളുടെ പാപത്തിൽ നിന്നും അവിടുന്ന് താങ്കളെ രക്ഷിച്ചു എന്ന ഉറപ്പ് താങ്കൾക്കുണ്ടോ? താങ്കളെ ഒരു കോടീശ്വരനാക്കുവാനോ ഒരു നല്ല വ്യക്തിത്വം നൽകി സമൂഹത്തിൽ ആദരണീയനായ വ്യക്തിയാക്കുവാനോ അല്ല. അതിനല്ല ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചത്. നമ്മുടെ പാപ സ്വഭാവത്തിൽ നിന്നും നമ്മെ വിടുവിച്ച് ദൈവമക്കളാക്കുവാനാണ് കർത്താവ് മരിച്ചത്. നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അവൻ മുറിവേറ്റും. അതെ, നാം എത്രമാത്രം അതിക്രമങ്ങൾ ചെയ്തു എന്നറിയാമോ? യിരെമ്യാവിലൂടെ അന്നത്തെ ജനത്തോട് പറഞ്ഞ ദൈവവചനം, നിന്റെ പാപങ്ങളെ ഏറ്റുപറയുക എന്നത്രേ. ആയത് ഇന്ന് നമ്മോടും പറയുന്ന ദൂതാണ്. 14-ാം വാക്യത്തിൽ നാം കാണുന്നു, വിശ്വാസത്യാഗികളായ മക്കളെ മടങ്ങി വരുവീൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാനല്ലോ നിങ്ങളുടെ ഭർത്താവ്, ഞാൻ നിങ്ങളെ പട്ടണത്തിൽ ഒരുത്തനെയും വംശത്തിൽ രണ്ടുപേരെയും വീതം എടുത്ത് സിയോനിലേക്ക് കൊണ്ടുവരും. ദൈവം എത്ര കൃപാലുവാകുന്നു എന്ന് കാണുക. 15-ാം വാക്യം, ഞാൻ നിങ്ങൾക്ക് എന്റെ മനസ്സിനൊത്ത ഇടയന്മാരെ നൽകും, അവർ നിങ്ങളെ ജ്ഞാനത്തോടും ബുദ്ധിയോടും കൂടെ മേയിക്കും. പ്രിയ സുഹൃത്തെ, ദൈവവചനം ശരിയായി പഠിപ്പിക്കുന്ന ഒരിടയൻ താങ്കൾക്കുണ്ട് എങ്കിൽ അദ്ദേഹത്തെ സ്നേഹിക്കുക, ബഹുമാനിക്കുക. അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ടത് താങ്കളുടെ കടമയാണ്. അദ്ദേഹം വിലപ്പെട്ടവനാകുന്നു. അങ്ങനെയുള്ളവർ ചുരുക്കമാണ്. 16-ാം വാക്യം, അങ്ങനെ നിങ്ങൾ ദേശത്ത് വർദ്ധിച്ചു പെരുകുമ്പോൾ ആ കാലത്തെ യഹോവയുടെ നിയമപ്പെട്ടകം എന്ന് ഇനിയും പറയുകയില്ല, അത് മനസ്സിൽ വരികയില്ല, അതിനെ ഓർക്കുകയില്ല, ചെന്ന് കാണുകയില്ല, ഇനി അത് ഉണ്ടാക്കുകയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. അന്നാളിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് സഹസ്രാബ്ദ രാജ്യത്തെക്കുറിച്ചാണ്. യിരെമ്യാവിന്റെ പുസ്തകത്തിൽ ഉടനീളം പ്രകാശധാര നാം കാണുന്നതാണ്. വളരെയേറെ ഇരുട്ട് നിറഞ്ഞ ഒരു കാലയളവിൽ യിരെമ്യാവ് തന്റെ വചനം അറിയിക്കുമ്പോൾ ഈ പ്രകാശധാര ഇടയ്ക്കിടെ കാണുന്നു എന്നത് എത്ര പ്രോത്സാഹജനകമാകുന്നു. 17-18 വാക്യങ്ങൾ, ആ കാലത്ത് യെരുശലേമിന് യഹോവയുടെ സിംഹാസനം എന്ന് പേരാകും. സകല ജാതികളും അവിടേക്ക് യെരുശലേമിലേക്ക് തന്നെ യഹോവയുടെ നാമം നിമിത്തം വന്നു ചേരും. തങ്ങളുടെ ദുഷ്ടഹൃദയത്തിന്റെ ശാഠ്യപ്രകാരം ഇനി നടക്കുകയുമില്ല. ആ കാലത്ത് യഹൂദാ ഗ്രഹം ഇസ്രായേൽ ഗ്രഹത്തോട് ചേർന്നു. അവർ ഒന്നിച്ച് വടക്കേ ദിക്കിൽ നിന്ന് പുറപ്പെട്ടു. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് അവകാശമായി കൊടുത്ത ദേശത്തേക്ക് വരും. ഇത് മഹത്വകരമായ ഒരു പ്രവചനമാകുന്നു. ഇതൊരു മുത്തുപോലെ വിലപിടിപ്പുള്ളതാണ്. 19-ാം വാക്യം: ഞാനോ നിന്നെ ദത്തെടുത്തു, നിനക്ക് ജാതികളുടെ അതിഭംഗിയുള്ള അവകാശമായ മനോഹര ദേശം നൽകേണ്ടത് എങ്ങനെയെന്ന് വിചാരിച്ചു. നീ എന്നെ എന്റെ പിതാവേ എന്ന് വിളിക്കും, എന്നെ വിട്ടുമാറുകയുമില്ല എന്നും ഞാൻ വിചാരിച്ചു. നീ എന്നെ എന്റെ പിതാവേ എന്ന് വിളിക്കും എന്ന് ദൈവം പറയുന്നു. ഒരു യഹൂദനും ദൈവത്തെ തന്റെ പിതാവ് എന്ന് സംബോധന ചെയ്യുമായിരുന്നില്ല. അവൻ ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ പിതാവായിരുന്നു. പുറപ്പാട് ദിവസം 4-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ കാണുന്നത് ഇസ്രായേൽ എന്റെ മകൻ എന്നത്രേ. എന്നാൽ ദൈവം ദാവീദിനെ തന്റെ മകൻ എന്ന് പറഞ്ഞില്ല. ദാവീദ് എന്റെ ദാസൻ എന്ന് സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു 89:3. മോശയെക്കുറിച്ചും ദാസൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൃപയുടെ യുഗത്തിൽ മാത്രമാണ് നമ്മെ ദൈവത്തിന്റെ മക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. തന്നെ കൈക്കൊണ്ട് തന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകിയെന്ന് യോഹന്നാന്റെ സുവിശേഷം 1:12 നാം വായിക്കുന്നു. ദൈവമക്കളാകുവാൻ വേറെ എന്തെങ്കിലുമോ ചെയ്യേണ്ടതില്ല. അവിടുന്ന് താങ്കളെ പാപത്തിൽ നിന്നും രക്ഷിച്ച രക്ഷകനാണോ സുഹൃത്തെ? അങ്ങനെ ആകുന്നു എങ്കിൽ താങ്കൾ രക്ഷിക്കപ്പെട്ട ഒരു പാപി മാത്രമല്ല, ദൈവവൈതലം കൂടിയാകുന്നു. അത് എത്ര ഉന്നതമാണ്! 22-ാം വാക്യം: വിശ്വാസത്യാഗികളായ മക്കളെ മടങ്ങി വരുവീൻ, ഞാൻ നിങ്ങളുടെ വിശ്വാസത്യാഗം മാറ്റിത്തരാം. ഇതാ ഞങ്ങൾ നിന്റെ അടുക്കൽ വരുന്നു, നീ ഞങ്ങളുടെ ദൈവമായ യഹോവയല്ലോ. കർത്താവ് പറയുന്നത് താൻ സൗഖ്യമാക്കുമെന്നാണ്. ദൈവഹിതത്തിൽ നിന്നും പിന്മാറുന്ന പ്രകൃതിയാകുന്നു താങ്കൾക്കുള്ളതെങ്കിൽ താങ്കൾക്ക് മർമ്മസ്ഥാനത്തൊരു പരുവുള്ളതുപോലെയാണ്. ദൈവം പറയുകയാണ്, അതെന്തായിരുന്നാൽ തന്നെ ഞാൻ നിന്നെ സൗഖ്യമാക്കാമെന്ന്. നീ എന്റെ അടുത്തേക്ക് വരിക മാത്രം ചെയ്താൽ മതി. 23-ാം വാക്യത്തിൽ: കുന്നുകളും പർവ്വതങ്ങളിലെ കോലാഹലവും വ്യർത്ഥം, ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ മാത്രമേ ഇസ്രായേലിന് രക്ഷയുള്ളൂ. 121-ാം സങ്കീർത്തനത്തിൽ ദാവീദും പറയുന്നത്, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. സഹായം ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്നും വരുന്നില്ല, ഈ പർവ്വതത്തിന്റെ മുകളിൽ നിന്നും ലഭിക്കുന്നില്ല, യഹോവയിൽ നിന്നും മാത്രം. രക്ഷ വരുന്നത് ദൈവത്തിൽ നിന്നും മാത്രം. 25-ാം വാക്യം കൂടി നോക്കാം, 3:1. ഞങ്ങൾ ഞങ്ങളുടെ ലജ്ജയിൽ തന്നെ കിടക്കട്ടെ, ഞങ്ങളുടെ നാണം ഞങ്ങളെ മൂടട്ടെ, ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും യൗവനം മുതൽ ഇന്ന് വരെയും ഞങ്ങളുടെ ദൈവമായ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു, ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചിട്ടുമില്ല. യഹൂദ തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞില്ല. യിരെമ്യാവ് തനിക്ക് വേണ്ടിയും ദേശത്തിന് വേണ്ടിയും പാപം ഏറ്റുപറഞ്ഞു. പാപം ഏറ്റുപറയുന്നത് കൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടുന്നില്ല, നാം നേടുക മാത്രമാണ് ചെയ്യുന്നത്. നാം ദൈവസന്നിധിയിൽ വിനയപ്പെടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പാപം ഏറ്റുപറയുമ്പോൾ ദൈവം നമ്മുടെ പാപം ക്ഷമിച്ച് നമ്മെ തന്റെ മക്കളാക്കി, തന്റെ പ്രിയ മക്കളാക്കി തന്നോട് അടുപ്പിച്ച് നിർത്തുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ഇന്നും ഏറ്റുപറയാത്ത എന്തെങ്കിലും പാപമുണ്ടോ? ദൈവകരങ്ങളിലേക്ക് താങ്കളെ തന്നെ ഏൽപ്പിച്ച പാപം ഏറ്റുപറയുമോ? ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കട്ടെ. കർത്താവേ,